പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം ഒരു നിർണായക കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. രാജവാഴ്ചയുടെ അവസാന ഘട്ടമാണ് ഇന്നലെ നമ്മൾ പഠന വിഷയമാക്കിയത്. ഇസ്രായേൽ ജനം രാജാവിന് വേണ്ടി ആവശ്യപ്പെട്ടു, അവർക്ക് രാജാവിനെ കിട്ടി. സൗൾ, സൗളിന് ശേഷം മഹാരാജാവായ ദാവീദും മകൻ സോളമനും വന്നു. 931 ഇസ്രായേൽ രണ്ടു രാജ്യങ്ങളായി പിളർന്നു. അതിൽ വടക്കൻ രാജ്യമായ ഇസ്രായേൽ ഏതാണ്ട് 200 വർഷങ്ങൾക്ക് ശേഷം 721 അസീറിയയുടെ ആക്രമണത്തിൽ നാമാവശേഷമായി തീർന്നു. ഏകദേശം 150 വർഷത്തോളം തെക്കൻ രാജ്യമായ യൂദ തനിച്ച് പിടിച്ചു നിന്നു. ഒരു സ്വതന്ത്ര രാജ്യമെന്ന പേരുണ്ടെങ്കിലും പ്രയോഗത്തിൽ അവർ അസീറിയയുടെ ഒരു സാമന്തനായിട്ടാണ് കഴിഞ്ഞത്. പക്ഷേ ആ നിലപാട് പോലും അപകടത്തിലായി 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും. 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അസീറിയയെ മറികടന്ന് ഒരു പുതിയ സാമ്രാജ്യശക്തി രംഗപ്രവേശം ചെയ്തത് നമ്മൾ കണ്ടു. ഈ മാപ്പിലേക്ക് ഒന്ന് നോക്കിയാൽ ഏതാനും ചില സംഭവങ്ങൾ, ചരിത്ര മുഹൂർത്തങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മധ്യ പൗരസ്ത്യ ദേശത്തെ അടയ്ക്കുവാണ് അസീറിയ. അതിൻ്റെ പ്രതാപത്തിൻ്റെ ഉച്ചകോടിയിൽ പേർഷ്യൻ ഉൾക്കടൽ മുതൽ ഈ വരയിട്ടിരിക്കുന്ന പ്രദേശം നോക്കുക, മെസോപ്പൊട്ടേമിയ മുഴുവനും മാത്രമല്ല ഇന്നത്തെ ടർക്കിയുടെ കുറേ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം അവരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. മധ്യധരണിയാഴിയുടെ കിഴക്ക് ഭാഗം മുഴുവനും, തുടർന്ന് ഈജിപ്തിലും അവർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. തേബസ് വരെ എത്തി നിന്നു സെന്നാക്കെറിബിന്റെ സാമ്രാജ്യം. അത് പ്രതാപത്തിൻ്റെ ഉച്ചകോടിയായിരുന്നു. പക്ഷേ ഈ പ്രതാപം അധികകാലം ദീർഘിച്ചില്ല. കിഴക്ക് മറ്റൊരു ശക്തി ബാബിലോൺ സാമ്രാജ്യം ഉയർത്തെഴുന്നേറ്റ് വന്നു. BC 3-ാം സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും 2-ാം സഹസ്രാബ്ദത്തിന്റെ ആരംഭത്തിലും മെസോപ്പൊട്ടേമിയ അടക്കുവാണിരുന്ന ഒരു ശക്തിയായിരുന്നു ബാബിലോൺ. ആ ബാബിലോണിന്റെ പുനരുത്ഥാനമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ BC 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം കാണുക. നോക്കൂ, ഈ നഗരം നിനവേ അസീറിയയുടെ തലസ്ഥാനമായിരുന്നു. BC 612 ഈ നഗരം തകർന്നു വീണു. ബാബിലോൺ അതിനെ കീഴടക്കി. ബാബിലോൺ നിനവെ കീഴടക്കി കഴിഞ്ഞ് അസീറിയയുടെ ആധിപത്യം ടൈഗ്രീസ് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒതുങ്ങി. പക്ഷേ ബാബിലോൺ അവിടെ കൊണ്ട് നിന്നില്ല. അസീറിയ വീണ്ടും വീണ്ടും പടിഞ്ഞാറോട്ട് പലായനം ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ തകർന്നു വീഴുന്ന അസീറിയയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈജിപ്തിലെ ഫറവോ നെക്കോ സൈന്യസമേതം ഹാരാനിലേക്ക് പോകാൻ ശ്രമിച്ചത്. 609 BCE യൂദാ രാജാവായ ജോസിയ മെഗിദോയിൽ വെച്ച് ഈജിപ്ത് സൈന്യവുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടു, മരണമടഞ്ഞു. 612 നിലവേ വധിച്ചു. 609 ജോസിയ മരിച്ചു. തുടർന്ന് 605 കർക്കേമിഷ് എന്ന ഈ സ്ഥലത്ത് വെച്ച് ബാബിലോൺ അസീറിയയുടെയും ഈജിപ്തിൻ്റെയും സംയുക്ത സൈന്യത്തെ പറ്റെ പരാജയപ്പെടുത്തി. അങ്ങനെ കിഴക്ക് പ്രദേശം മുഴുവനും ബാബിലോണിൻ്റെ കീഴിലായി. ബാബിലോൺ സാമ്രാജ്യം വ്യാപിച്ച് ഗ്രീസ് വരെ എത്തി നിന്നു. ഏഷ്യാമൈനർ രണ്ടൊരു ഭാഗവും അവരുടെ കീഴിലായി. ഇപ്പോൾ ഇത്രയും പ്രദേശം ബാബിലോണിൻ്റെ ആധിപത്യത്തിന് കീഴിലാകുന്നു 7-ാം നൂറ്റാണ്ട് അവസാനിച്ച് 6-ാം നൂറ്റാണ്ട് ആരംഭിക്കുമ്പോൾ. പക്ഷേ ഈ ചരിത്ര വസ്തുതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പഠനം തുടരുക. വടക്കൻ രാജ്യമായ ഇസ്രായേൽ 721 അസ്തമിച്ചു. തെക്കൻ രാജ്യമായ യൂദ 587 പൂർണ്ണമായും ബാബിലോണിന് കീഴടങ്ങി. നാടുകടത്തപ്പെട്ടു, പ്രവാസം ആരംഭിച്ചു. ഈ കാലഘട്ടത്തിൽ യൂദായുടെ ചരിത്രത്തിൻ്റെ അവസാനത്തെ 40 വർഷം ദൈവത്തിൻ്റെ വചനം നിരന്തരമായി ജനത്തോടറിയിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ പ്രവാചകനെയാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുക. ജെറമിയ പ്രവാചകൻ. ബി സി 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി 630-നും 600-നും ഇടയിൽ മറ്റ് പ്രവാചകന്മാർ വന്ന് നമ്മൾ കണ്ടായിരുന്നു. ഉദാഹരണത്തിന് സെഫാനിയ, നാഹൂം, ഹബക്കുക്ക്, ഈ ചെറിയ പ്രവാചകന്മാരെല്ലാം രംഗപ്രവേശം ചെയ്ത കാലഘട്ടത്തിൽ തന്നെയാണ് ജെറമിയായും വരിക. പക്ഷേ ജെറമിയ 40 വർഷം നിരന്തരമായി ജനത്തെ മാനസാന്തരത്തിന് ക്ഷണിച്ചു. രാഷ്ട്രീയമായും സാമൂഹികമായും മതാത്മകമായും മനസ്സ് തിരിയാനുള്ള ജെറമിയയുടെ ആഹ്വാനം ജനം തിരസ്കരിച്ചു. അതാണ് ഈ നാശത്തിനെല്ലാം കാരണമെന്ന് പിന്നീട് നമ്മൾ കാണും. ഇന്ന് നമ്മൾ ഈ ജെറമിയയുടെ പുസ്തകം ഒന്ന് വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ജെറമിയയെക്കുറിച്ചുള്ള ഈ പഠനം 3 ഭാഗമായി തിരിച്ച് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുക. ആദ്യ ഭാഗത്ത് ജെറമിയ ജെറൂസലത്ത് നടത്തുന്ന പ്രസംഗങ്ങൾ, മാനസാന്തരത്തിനുള്ള ജെറമിയയുടെ ആഹ്വാനം, അതായിരിക്കും മുഖ്യമായി നമ്മൾ കാണുക. മാനസാന്തരത്തിനുള്ള ആഹ്വാനം, അതിനെ ഉപോദ്ബരകമായി കൊണ്ടുവരുന്ന കാര്യങ്ങൾ, പ്രബോധനങ്ങൾ, പ്രബോധന രീതികൾ. 2-ാമത്തേത് ജെറമിയയുടെ സഹനമാണ് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. 3-ാമത് ജെറമിയയിലൂടെ ദൈവം നൽകുന്ന ഭാവിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, പുതിയ ഉടമ്പടി. അപ്പോഴ് ജെറമിയ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുന്ന വ്യക്തിയാണ്. താൻ പ്രസംഗിച്ച ആ സന്ദേശത്തിനു വേണ്ടി ഏറെ സഹിക്കേണ്ടി വന്ന വ്യക്തിയാണ്. അതോടൊപ്പം നാശത്തിനും അപ്പുറത്ത് ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, ഒരു നവീകരണത്തിൻ്റെ, ഒരു പുതിയ സൃഷ്ടിയുടെ ചിത്രം സ്വപ്നം കണ്ടവനുമാണ്. നമ്മൾ ആദ്യമേ ജെറമിയ നൽകിയ മാനസാന്തരത്തിനുള്ള ക്ഷണം പഠിക്കാൻ പോവുകയാണ്. 52 അധ്യായങ്ങളുള്ള ജെറമിയയുടെ പുസ്തകം പ്രധാനമായും 2 ഭാഗങ്ങളായി തിരിക്കാം. 1 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ ജനത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എടുത്തുകാട്ടി ആസന്നമായിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ജെറമിയ ചെയ്യുന്നത്. 30 മുതൽ 52 വരെയുള്ള 2-ാം ഭാഗത്ത് ദൈവം നൽകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചുള്ള സൂചനകൾ കാണും. ആദ്യ ഭാഗത്ത് വാഗ്ദാനങ്ങളില്ല എന്നല്ല, 2-ാം ഭാഗത്ത് മാനസാന്തരത്തിനുള്ള ആഹ്വാനങ്ങൾ ഇല്ല എന്നുമല്ല. എന്നാലും പൊതുവെ 1 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനവും 30 മുതൽ 52 വരെയുള്ള അധ്യായങ്ങളിൽ ഭാവിയെക്കുറിച്ചുള്ള ഭാസുരമായ പ്രതീക്ഷകൾ ഉണർത്തുന്ന വാഗ്ദാനങ്ങളുമാണ് ഉൾക്കൊള്ളുന്നത്. പ്രവാചക ഗ്രന്ഥം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറമിയായുടെ വാക്കുകൾ. ബെഞ്ചമിൻ യൂദായുടെ ഭാഗമായിരുന്നു. ജെറൂസലമിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് ഉള്ള നഗരമാണ് അഥവാ ഗ്രാമമാണ് അനാത്തോത്ത്. യൂത രാജാവായ ആമോന്റെ മകൻ ജോസിയായുടെ വാഴ്ചയുടെ 13-ാം വർഷം ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. യൂത രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കിമിന്റെ കാലത്തും ജോസിയ രാജാവിന്റെ മകൻ സെദക്കിയായുടെ ഭരണത്തിന്റെ 11-ാം വർഷം 5-ാം മാസം ജെറൂസലം നിവാസികൾ നാട് കടത്തപ്പെടുന്നതുവരെയും അവന് കർത്താവിന്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴ് വളരെ കൃത്യമായി തീയതി പറയുന്നുണ്ട്. ജോസിയ രാജാവിന്റെ ഭരണത്തിന്റെ 13-ാം വർഷം എന്ന് പറയുന്നത് BC 626 ആണെന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. BC 626 മുതൽ ജെറൂസലം തകർന്നു വീണ 587 വരെയുള്ള സുദീർഘമായ 40 വർഷം ജെറമിയ ജെറൂസലമിൽ പ്രസംഗിച്ചു. ഇവിടെ പറയുന്നത് ജെറമിയായ്ക്ക് ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി എന്നാണ്. ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു ജെറമിയ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഹീബ്രുവിൽ അതുതന്നെയാണ്. ദൈവത്തിൻ്റെ വചനം ജെറമിയയുടെ അടുക്കിലേക്ക് വന്നു. ജെറമിയയെ തേടി വരികയാണ് ദൈവത്തിൻ്റെ വചനം. ജെറമിയ വചനം തേടി പോവുകയല്ല, വചനം ജെറമിയയെ തേടി വരികയാണ്. ദൈവത്തിൻ്റെ വചനമാണ് ജെറമിയയെ ഒരു പ്രവാചകനാക്കി മാറ്റുക. മറ്റേത് പ്രവാചകന്മാരെക്കാൾ കൂടുതൽ തൻ്റെ അനുഭവങ്ങൾ ജെറമിയ വിവരിക്കുന്നുണ്ട്. പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു, നിന്നെ അറിഞ്ഞു, നിന്നെ വിശുദ്ധീകരിച്ചു, നിന്നെ നിയോഗിച്ചു. ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുകയാണ് ഈ വ്യക്തി തൻ്റെ പ്രവാചകനാകണമെന്ന്. ഇസ്രായേലിന് മാത്രമല്ല, ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. ലോക ജനതകൾക്ക് മുഴുവനും ദൈവത്തിൻ്റെ വചനം എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു ദൗത്യമാണ് ദൈവം ഈ വ്യക്തിയെ ഏൽപ്പിക്കുക. പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു, അതിന് ഒരുക്കമായി നിന്നെ വിശുദ്ധീകരിച്ചു, വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്വന്തമായി സ്വീകരിക്കുക. അപ്പോൾ നിന്നെ ഞാൻ എൻ്റെ സ്വന്തമായി സ്വീകരിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, നിന്നെ കൃപ നൽകിയത് ഞാനാണ്, നിന്നെ സംബന്ധിച്ച് എൻ്റെ പദ്ധതി ഇതാണ്, നീ ലോക ജനതകൾക്ക് മുമ്പിൽ എൻ്റെ വക്താവായിരിക്കണം, വിശ്വസ്തമായി ഈ വചനം പ്രഘോഷിക്കണം. അപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല, കേവലം ബാലനാണ്, യൗവനം പിന്നിട്ടിട്ടില്ല, കൂടിയാൽ 20 വയസ്സ് പ്രായമുണ്ടാവും ജെറമിയായ്ക്ക് എന്നാണ് കരുതപ്പെടുക. ഇത്രയും ചെറുപ്പത്തിലെ ആണ് ജെറമിയായെ വിളിക്കുക. പുരോഹിതപുത്രനാണ് ജെറമിയ. ആ ജെറമിയായ ചെറുപ്പത്തിലെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ആ ശുശ്രൂഷ ഒട്ടും എളുപ്പമായിരുന്നില്ല, ആരംഭത്തിലെ അത് വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിനോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. ഇനി നിനക്ക് സ്വന്തമായൊരു ജീവിതമില്ല, നിനക്ക് നിൻ്റേതായ വചനവുമില്ല, ഞാൻ പറയുന്നത് നീ ഏറ്റുപറയണം, എന്നിൽ നിന്ന് കേൾക്കുക, സ്വീകരിക്കുക, തിരിച്ചു കൊടുക്കുക. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഇന്ന സ്ഥലത്തേ പോകൂ, ഇന്നതേ പറയൂ എന്ന് നിനക്ക് പറയാനാവില്ല. ജെറമിയായുടെ ജീവിതം ദൈവം തൻ്റെ കരങ്ങളിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. ജെറമിയ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി മാറുന്നു, അഥവാ ദൈവത്തിൻ്റെ ജിഹ്വയായി, നാവായി മാറുന്നു. അതാണ് പ്രവാചകൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവൻ, ദൈവത്തിൻ്റെ വക്താവ്. വിശ്വസ്തമായി ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നവനാണ്. ഈ പ്രഘോഷണം, പ്രവാചക ദൗത്യം അപകടം പിടിച്ചതായിരിക്കും എന്ന സൂചന ആദ്യമേ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ അവരെ ഭയപ്പെടേണ്ട, ആരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നുവോ അവരെ നീ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന, മോശയെ വിളിച്ച് നേതാവായി നയിച്ച ആ ദൈവമാണ് കർത്താവ്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. കർത്താവ് കൈ നീട്ടി ജെറമിയായുടെ നാവിൽ തൊട്ടുകൊണ്ട് പറയുകയാണ്, എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഇനി ജെറമിയായുടെ നാവ് ജെറമിയായുടേതല്ല, ദൈവത്തിൻ്റെ വചനമാണ് അവൻ പ്രഘോഷിക്കുക. ദൈവത്തിൻ്റെ നാവാണ് പ്രവാചകൻ. ഇനി എന്താണ് ഈ വചനം? എന്താണ് ജെറമിയായുടെ ദൗത്യം? ഭയാനകമായൊരു ദൗത്യമാണ് ജെറമിയായെ ഏൽപ്പിക്കുന്നത്. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. മുഖ്യമായും രണ്ട് ദൗത്യമാണ് ഇവിടെ നമ്മൾ കാണുക. ഒന്ന്, ഇടിച്ചു തകർക്കുക, നശിപ്പിക്കുക. രണ്ട്, പണിതുയർത്തുക. എന്താണ് ഇടിച്ചു തകർക്കേണ്ടത്, എന്താണ് പണിതുയർത്തേണ്ടത്? ഇന്നത്തെ തുടർന്നുള്ള നമ്മുടെ ചർച്ച ഈ ഇടിച്ചു തകർക്കുന്നതിനെക്കുറിച്ചും ഇടിച്ചു തകർക്കാനുള്ളതിനെക്കുറിച്ചുമാണ്. കർത്താവ് ജെറമിയായ്ക്ക് ഒരു ദർശനം നൽകി. 11-ാമത്തെ വാക്യത്തിൽ, ജെറമിയ നീ എന്തു കാണുന്നു? ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ, ഞാൻ മറുപടി പറഞ്ഞു. ജാഗ്രതാ വൃക്ഷം എന്നാൽ ബദാം മരം എന്നാണ് അർത്ഥം. അതിൻ്റെ ഹീബ്രു വാക്കാണ്, ഹീബ്രു ഒറിജിനൽ നിന്ന് എടുക്കുമ്പോൾ നോക്കിയിരിക്കുന്ന മരം എന്നാണ് അർത്ഥം. കാറ്റിൽ ബദാം മരത്തിൻ്റെ കമ്പ് ഇളകുന്നതാണ് ജെറമിയ കാണുക. നീ കണ്ടത് ശരി, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു. ആന്തരികമായ ഉൾപ്രേരണയാണ്, വ്യക്തമായൊരു അവബോധമാണ്, ബോധ്യമാണ് ജെറമിയയ്ക്ക് കിട്ടുക. അവിടുത്തെ വചനം നിറവേറുക തന്നെ ചെയ്യും. ഇനി എന്താണ് ആ വചനം? അത് അടുത്ത ദർശനത്തിലൂടെ വ്യക്തമാകും. അവിടുന്ന് വീണ്ടും എന്നോട് ചോദിച്ചു, നീ എന്തു കാണുന്നു? ഞാൻ പറഞ്ഞു, തിളയ്ക്കുന്ന ഒരു പാത്രം വടക്കുനിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്കുനിന്ന് തിളച്ചൊഴുകും. വടക്കുനിന്ന് ദുരന്തം വരും എന്ന സൂചനയാണ് ജെറമിയായ്ക്ക് കിട്ടുക. അപ്പോൾ ജെറമിയായുടെ ജീവിതത്തിൻ്റെ വിളിയുടെ തുടക്കത്തിൽ തന്നെ ആസന്നമായിരിക്കുന്ന ഒരു വലിയ ആക്രമണത്തെക്കുറിച്ച്, ദേശത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ശത്രുക്കളുടെ കടന്നാക്രമണത്തെക്കുറിച്ചാണ് ജെറമിയായ്ക്ക് സൂചന ലഭിക്കുന്നത്. ഈ ദേശത്തിന് മുഴുവനും കർത്താവ് ദുരന്തം വരുത്താൻ പോവുകയാണ്. 17-19 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക, അവരെ നീ ഭയപ്പെടേണ്ട, ഭയപ്പെട്ടാൽ അവരുടെ മുമ്പിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും. ദേശത്തിന് മുഴുവനും യൂദായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പു തൂണും പിച്ചളമതിലുമായി ഇന്നു നിന്നെ ഞാൻ ഉറപ്പിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭീകരമായ ഒരു ദൗത്യമാണ് ജെറമിയാക്ക് കിട്ടുക. ആസന്നമായിരിക്കുന്ന നാശത്തിന് ജനങ്ങളെ ഒരുക്കുക, ഏതാണ്ട് ആമോസിന് ലഭിച്ചതുപോലെ ഒരു ദൗത്യം. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തിന്റെ അടുക്കിലേക്കാണ് ജെറമിയ കടന്നു വരുന്നത്. ആ ജനത്തെ ദൈവത്തിന്റെ വചനം അറിയിക്കാൻ, ആസന്നമായ നാശത്തിൽ നിന്ന് ഒഴിവാകാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കാൻ ദൈവം ജെറമിയയെ നിയോഗിച്ചു. പക്ഷെ ജനം അത് സ്വീകരിക്കുകയില്ല എന്ന് ദൈവത്തിന് അറിയാം. അത് മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തു ജെറമിയയെ. ജെറമിയയുടെ ജീവിതത്തെ രണ്ട് ഘട്ടമായിട്ട് തിരിക്കാറുണ്ട്. 626 മുതൽ 609 വരെയുള്ള കാലം. ആ കാലഘട്ടത്തിൽ ജെറമിയയ്ക്ക് പൊതുവെ സ്വീകരണം ഉണ്ടായിരുന്നു. ജോസിയ രാജാവ്, വിശുദ്ധനായ രാജാവ്, ഇസ്രായേലിൽ ജെറൂസലത്തെ കേന്ദ്രമാക്കി മത നവീകരണം നടത്തുന്ന കാലഘട്ടത്തിലാണ് ജെറമിയ രംഗപ്രവേശം ചെയ്യുക. ദേവാലയ ഭണ്ഡാരത്തിൽ കണ്ടുകെട്ടിയ നിയമാവർത്തന ഗ്രന്ഥത്തിൻ്റെ ആദ്യ പകർപ്പുമായി മതനവീകരണത്തിന് തുടക്കം കുറിച്ച ജോസിയ ജെറമിയയെ സപ്പോർട്ട് ചെയ്തു. ജോസിയയുടെ മതനവീകരണത്തിന് ജെറമിയയും സഹകരിച്ചു. അങ്ങനെ ആരംഭകാലത്ത് ജെറമിയയുടെ ജീവിതം വളരെ സന്തോഷപ്രദമായിരുന്നു. ആ സന്തോഷത്തെക്കുറിച്ച് ജെറമിയ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 15 അധ്യായം 16 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും: അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ആനന്ദാമൃതമായി അനുഭവപ്പെട്ടു ജെറമിയയ്ക്ക്. ദൈവത്തോടൊന്നിച്ചുള്ള യാത്ര ആദ്യകാലത്ത് സന്തോഷപ്രദമായിരുന്നു. കർത്താവിൻ്റെ അടുക്കിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ ജനത്തെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രാജാവിനോടൊപ്പം ജെറമിയയും പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായിരുന്നു, പ്രവർത്തനം വിജയപ്രദമായിരുന്നു. പക്ഷേ 609 ജോസിയ മരിച്ചു കഴിഞ്ഞപ്പോൾ ജെറമിയയുടെ ജീവിതം ദുഃഖപൂർണമായി, ക്ലേശകരമായി. ജോസിയയുടെ പോളിസി പിന്തുടരാതെ ഈജിപ്തിൻ്റെ സഹായത്തോടുകൂടി ബാബിലോണിനെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ച ഒരു ജനതയുടെ മുമ്പിലാണ് ജെറമിയയ്ക്ക് പ്രവർത്തിക്കേണ്ടി വന്നത്. അപ്പോൾ രണ്ടാം ഘട്ടം ദുഃഖത്തിൻ്റെയും ക്ലേശത്തിൻ്റെതുമാണ്. അത് നമ്മൾ നാളെ പഠന വിഷയമാക്കും. അപ്പോൾ ജെറമിയയുടെ പ്രസംഗത്തിൽ അനുതാപത്തിനുള്ള ആഹ്വാനം, അതാണല്ലോ നമ്മൾ മുഖ്യമായി ശ്രദ്ധിക്കുക. എന്ത് ആരോപണമാണ് ജെറമിയ ജനത്തിനെതിരെ കൊണ്ടുവരുന്നത്? മുഖ്യമായും ഒരു ആരോപണമാണ്: ജനം ഉടമ്പടി ലംഘിച്ചു. ദൈവവുമായി ചെയ്ത ഉടമ്പടി അവർ കാറ്റിൽ പറത്തി. ഉടമ്പടിയുടെ ലംഘനം, അത് വ്യക്തമായി തെളിവാവുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്: ഒന്ന്, വിഗ്രഹാരാധന; രണ്ട്, ദേശത്ത് നടമാടുന്ന അനീതി. ഇപ്പോൾ വിഗ്രഹാരാധനയും അനീതിയും ദൈവത്തിൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ജെറമിയ എടുത്തുകാട്ടും. ഏതാനും ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 2:20 വാക്യം: വളരെ മുമ്പേ നീ നിന്റെ മുഖമൊടിച്ചു, നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു, ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു. എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമര ചുവട്ടിലും നീ വേശിയെ പോലെ വഴങ്ങി. വിഗ്രഹാരാധനയെക്കുറിച്ചാണ്. കർത്താവായ യാഹ്വേ, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക, അവിടുത്തെ വിശ്വസിക്കുക, അവിടുത്തെ ഉടമ്പടി പ്രമാണങ്ങൾ അനുസരിക്കുക, അതൊരു ദാസ്യവേദമായി കണ്ടുകൊണ്ട് സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ച് വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. 2:32-35 വരെയുള്ള വാക്യങ്ങൾ: യുവതി തൻ്റെ ആഭരണങ്ങളോ മണവാട്ടി തൻ്റെ വിവാഹ വസ്ത്രമോ മറക്കാറുണ്ടോ? എന്നാൽ എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. കാമുകന്മാരെ കണ്ടുപിടിക്കാൻ നീ എത്ര സമർത്ഥയാണ്! വേശികളെ പോലും പഠിപ്പിക്കാൻ പോന്നവളാണ് നീ. എൻ്റെ വസ്ത്രാഞ്ചലത്തിൽ നിരപരാധരായ പാവങ്ങളുടെ ജീവരക്തം പുരണ്ടിരിക്കുന്നു. അവരാരും ഭവനഭേദനം നടത്തുന്നതായി നീ കണ്ടില്ല. ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപവുമില്ല എന്ന് നീ പറയുന്നു. ദൈവത്തിൽ നിന്ന് ജനം അകന്നുപോയി, ദൈവത്തിൻ്റെ ശിക്ഷ ആസന്നമായിരിക്കുന്നുവെന്ന് വളരെ ശക്തമായി എടുത്തു പറയുന്ന ഒരു പ്രസംഗമാണ് 7 രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദേവാലയത്തിലെ പ്രസംഗം. ഇവിടെ ജനത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ തിരുത്തുക, അവരുടെ തെറ്റായ മനോഭാവങ്ങൾ ഇടിച്ചു തകർക്കുക, പിഴുതെറിയുക, അതാണ് ജെറമിയ ചെയ്യുന്നത്. കർത്താവ് ജെറമിയയുടെ അരുളി ചെയ്തു: നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക: കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായി നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ദേവാലയത്തിൽ ആശ്രയിക്കരുത്. ദേവാലയം നിങ്ങളെ രക്ഷിക്കുകയില്ല. വഴികൾ തിരുത്തണം. ജീവിതത്തിൽ നവീകരണം ഉണ്ടാവണം. വിഗ്രഹാരാധനയും അനീതിയും നിർത്തി കർത്താവിനെ മാത്രം ദൈവമായി ആരാധിച്ച് അവിടുത്തെ പ്രമാണമനുസരിച്ച് ജീവിക്കുക. അതല്ലെങ്കിൽ നാശം ആസന്നമായിരിക്കുന്നു. ഇതാ പൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിൻചൊല്ലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? ഇതാണ് ജെറമിയായുടെ ശക്തമായ വാക്കുകൾ. ഈ ആലയം ദൈവത്തിൻ്റെ ഭവനമാണ്. ഇവിടെ മ്ലേച്ഛതകൾക്ക് സ്ഥാനമുണ്ടാവില്ല. മ്ലേച്ഛത പ്രവർത്തിച്ചതിന് ശേഷം ആലയത്തിൽ വന്നാൽ സുരക്ഷിതത്വം ലഭിക്കുകയുമില്ല. കർത്താവ് ഈ ആലയത്തെ തന്നെ തകർക്കുമെന്നാണ് തുടർന്ന് പറയുക. 13-ാമത്തെ വാക്യം: ഈ പ്രവൃത്തികളിലാണ് നിങ്ങൾ ചെയ്തു. ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. ഞാൻ വിളിച്ചു, നിങ്ങൾ വിളി കേട്ടില്ല. അതുകൊണ്ട് ഷീലോയോട് ചെയ്തു തന്നെ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ സഹോദരങ്ങളായ എഫ്രയീം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളും. ജനത്തിൻ്റെ അതിക്രമങ്ങൾ എടുത്തുകാട്ടി അവരുടെ തെറ്റായ മനോഭാവത്തെ വ്യക്തമാക്കി ഇടിച്ചു തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ വ്യക്തമായ സുരക്ഷിതത്വ ബോധമാണ്. ആ സുരക്ഷിതത്വ ബോധം ഇങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ജെറൂസലം ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ തന്നെ നഗരമാണ്. ആ ജെറൂസലത്തിൽ സോളോൻ പണിയിച്ച ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ഭവനം, ദൈവം ആ ഭവനത്തിൽ വസിക്കുന്നു. ജെറൂസലം ദേവാലയത്തിൽ ദൈവം വസിക്കുന്നിടത്തോളം കാലം ദേവാലയം സുരക്ഷിതമാണ്, ജെറൂസലം സുരക്ഷിതമാണ്, അതിലാശ്രയിക്കുന്ന ജനങ്ങളും സുരക്ഷിതരാണ്. BC 701 ഇത് തെളിഞ്ഞു കഴിഞ്ഞു. സെന്നാഖെറിബിൻ്റെ സൈന്യം, ലക്ഷക്കണക്കിന് പടയാളികൾ ജെറൂസലത്തിന് ചുറ്റും പാളയമടിച്ചെങ്കിലും കർത്താവ് ശക്തമായി ഇടപെട്ട് ആ സൈന്യത്തെ തുരത്തി. അതോടുകൂടി ജെറൂസലം അജയ്യമാണെന്ന്, ആർക്കും അതിനെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് ഒരു ബോധം ജനങ്ങളുടെ ഇടയിൽ കടന്നു വന്നു. അപ്പം ഞങ്ങൾ എന്തു ചെയ്താലും, എത്രയെല്ലാം തെറ്റുകൾ പ്രവർത്തിച്ചാലും ദൈവം ഞങ്ങളെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ജെറൂസലമിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു അപകടവും വരികയില്ല എന്ന ഒരു സുരക്ഷിതത്വ ബോധം അവർക്കുണ്ടായിരുന്നു. അതോടൊപ്പം ബലിയർപ്പണത്തിലൂടെ കർത്താവിനെ പ്രീതിപ്പെടുത്താമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് ബലിമാംസവും കാളകളുടെ കൊഴുപ്പും രക്തവുമൊക്കെയാണെന്നും അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ബലിയർപ്പണങ്ങളുടെ താളമേളങ്ങളും കൊഴുപ്പും വർദ്ധിച്ചതോടുകൂടി ദൈവം ജനങ്ങളിൽ സംപ്രീതനാണ് എന്ന ചിന്തയും കടന്നു വന്നു. ഇപ്രകാരമുള്ള ഈ വ്യർത്ഥമായ സുരക്ഷിതത്വ ബോധത്തെ ഇല്ലാതാക്കുകയാണ് ജെറമിയ ചെയ്യാൻ ശ്രമിക്കുക. ഉടമ്പടി ലംഘിച്ച് അന്യദൈവങ്ങളുടെ പിന്നാലെ പോയ ജനത്തെ ദൈവം ശിക്ഷിക്കാൻ പോകുന്നു. ദൈവം തന്നെ ആലയം തന്നെ തകർക്കുകയും നശിപ്പിക്കുകയും ജനത്തെ പ്രവാസികളായി വിദേശത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യും എന്നും ജെറമിയ ആവർത്തിച്ച് ഉദ്ബോധിപ്പിച്ചു, വാക്കുകളിലൂടെ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലൂടെ. ഉദാഹരണത്തിന് 19-ാമത്തെ അധ്യായത്തിൽ ഒരു മൺകലം എറിഞ്ഞുടച്ചുകൊണ്ടാണ് ജെറമിയ പറയുക, ഇതുപോലെ ഞാൻ ജനത്തെ തകർക്കും. അനേകം പ്രതീകാത്മക പ്രവർത്തനങ്ങൾ ജെറമിയ ചെയ്യുന്നതായിട്ട് കാണും. 13-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അരക്കച്ചയുടെ ഉദാഹരണത്തിലൂടെയാണ് ആസന്നമായിരിക്കുന്ന നാശത്തെക്കുറിച്ച് പറയുക. ചിതല് തിന്ന് ഉപയോഗശൂന്യമായ അരക്കച്ച പോലെയായി തീർന്നിരിക്കുന്നു ജനം. തകർന്ന മൺകുടം, ബാബിലോണിൻ്റെ നുഖം വഹിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് ഉദ്ബോധിപ്പിക്കാൻ 27-ാമത്തെ അധ്യായത്തിൽ സ്വന്തം കഴുത്തിൽ നുഖം വെച്ച് നടക്കുന്ന ജെറമിയ. ഇങ്ങനെ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലൂടെ, നേരിട്ടുള്ള ആഹ്വാനത്തിലൂടെ ജനത്തെ മാനസാന്തരത്തിന് ക്ഷണിച്ചു. പക്ഷെ ജനം ആ ക്ഷണം സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇനി എന്ത്? നമുക്ക് നാളെ കാണാം ഇതിൻ്റെ ബാക്കി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ വചനം വിശ്വസ്തമായി പ്രഘോഷിക്കുന്നതിന് വേണ്ടി, അങ്ങയുടെ സന്ദേശം അറിയിക്കുകയും മാനസാന്തരത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ജെറമിയ പ്രവാചകനെ അവിടെ തിരഞ്ഞെടുത്തു. ആ പ്രവാചകനിലൂടെ അങ്ങയുടെ വചനം ഞങ്ങൾക്കിന്നും ലഭ്യമായിരിക്കുന്നു. കർത്താവെ, ജെറമിയയെ അവിടുന്ന് ജനനത്തിന് മുമ്പേ അറിഞ്ഞതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും അറിയുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങാണ് ഞങ്ങളെ അറിഞ്ഞ് ജന്മം നൽകിയത്. അങ്ങാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. കർത്താവെ, അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ അവിടുന്ന് തുറന്നു തരണമേ. ഞങ്ങളുടെ വചനം ഹൃദയം തുറന്ന് സ്വീകരിക്കാനും ആവശ്യമായ പരിവർത്തനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്താനും അവിടുന്ന് അങ്ങയുടെ ചൈതന്യത്താൽ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അവിടുന്ന് കേട്ടറിയണമേ.